ഇന്ന് രാത്രി വളരെ ലളിതമായി ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ തന്നെ ഗൗരവം ഇല്ലാതെയല്ല തിരുവചനത്തിന് അതിന്റെ തക്കതായ ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ നിന്നും പഠിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പത്രോസ് ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തയെക്കൊണ്ടിരാം. രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാമത് വാക്യം. രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാമത് വാക്യം. ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വാക്കത്വം നിറവേറ്റുവാൻ താമസിക്കുന്നില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് ദീർഘക്ഷമ കാണിക്കുക. ദൈവത്തിന് മനുഷ്യനോടുള്ള ഒരു പ്രത്യേക താൽപര്യത്തിന്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ നാം വായിച്ചു കേൾക്കപ്പെട്ടത്. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും എന്നുള്ള പദപ്രയോഗത്തിൽ ജാതിയോ മതമോ വർഗമോ സ്ഥലമോ കാലമോ ഭേദമില്ലാതെ എല്ലാവരും മനുഷ്യ കുലത്തിൽ പിറന്ന എല്ലാവരും മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി നാം പഠിക്കാൻ തുടങ്ങുന്ന മാനസാന്തരത്തെ കുറിച്ചാണ്. എന്താ മാനസാന്തരം? ഇവിടെ കടന്നു വന്നിരിക്കുന്ന പലരും അതെന്നെ ചവിട്ടി തീർത്ത പടിയാ. എന്നിട്ട് അടുത്ത പടികൾ പലതും ചവിട്ടിയിട്ട് ഇനി അടുത്ത പടി ഏതാ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പുത്തനായിട്ട് വല്ല ഒരു പടി ഉണ്ടെങ്കിൽ അതുപോലെ ചവിട്ടി നമ്മുടെ കാലം കഴിഞ്ഞു വല്ലതും ഇതിനെ കടന്നു പോകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. മാനസാന്തരം വയസ്സിനേക്കാൾ കൂടുതൽ പ്രാവശ്യം മാനസാന്തരപ്പെട്ട ഒരു പുള്ളിയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, അച്ഛാ മാനസാന്തരപ്പെട്ടതാണ്? അതിനെ പറഞ്ഞു പിന്നെ അതൊക്കെ എന്നേ. ഓഹാ, ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്നാ? അന്നേരം മുള്ളി എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈ സ്നാനത്തിന് മുമ്പുള്ള ഒരു സാധനം കേട്ടോ, സ്നാനത്തിന് മുമ്പുള്ള ഒരു സാധനമാണെന്ന ഈ മാനസാന്തരം. ഞാൻ ഇത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഒരു ഇതാ. ഏതാ? ഒന്നിലൊരു സാധനം അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഇത്. മാനസാന്തരത്തെ എങ്ങനെ നിർവചിക്കാം? എന്താ മാനസാന്തരം? നമ്മുടെ കർത്താവ് തന്നെ ഈ വാക്കുകൾ തിരുവായി പൊഴിഞ്ഞൊരു ഭാഗമുണ്ട്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം അതിന്റെ 7 വാക്യം വായിക്കാം. ലൂക്കോസ് 15:7. പ്രക്രിയയാണ് മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ മാനസാന്തരം ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരാളെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ സെന്റർ തോളിൽ വളഞ്ഞവട്ടം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത്, ഇവിടെ വളഞ്ഞവട്ടത്തുകാരൊക്കെ പറഞ്ഞു വന്നിരിക്കുന്നു. ഒരു പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. യാക്കോബായ സമൂഹത്തിൽ ചെറുപ്പത്തിലെ മുതലേ അതിന്റെ ശിക്ഷണത്തിൽ വളർന്ന തെറ്റ ആ സമൂഹത്തിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു തന്നെ മാനസാന്തരപ്പെട്ടു വന്ന് ബഹുമാനപ്പെട്ട വന്നീ തിരുമനസ്സുകൊണ്ട് അറിഞ്ഞപ്പോൾ ആളിനെ വിളിച്ചു. തങ്കച്ചൻ എന്ന അദ്ദേഹത്തെ നാട്ടിൽ വിളിക്കുന്ന പേര് വീട്ടുപേരോടെ പറഞ്ഞ ചിലർക്കറിയും. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കെന്തോ പറ്റി എനിക്ക്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു. അടുത്ത വാക്ക്, നിനക്കതിന്റെ ആവശ്യം
കണ്ടുള്ളവരാ, നമുക്കതിന്റെ ആവശ്യം എന്താ? തിരുവചനം പഠിപ്പിക്കുകയാണ് ഇപ്പോഴോ? എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണം. ഐമേലി മാനസാന്തരപ്പെടണം, തിരുമേലി മാനസാന്തരപ്പെടണം. മനുഷ്യകുലത്തിൽ പിറന്നവരാണോ? ഇബിലീസിന്റെ കയ്യാൽ കുത്തി തുളയ്ക്കപ്പെട്ട സകല വ്യക്തികളും കാഫിറാണ് എന്ന് ഇസ്ലാം മതം വിസ്തരിക്കുന്നെങ്കിൽ ഇബിലീസിനാൽ കൈയടക്കപ്പെട്ടവരാണ് സകല വ്യക്തികളും. ഇബിലീസ് കൈയടക്കിയിരിക്കുന്നത്, ശൈത്താൻ കൈയടക്കിയിരിക്കുന്നത്, വിജാലി കൈയടക്കിയിരിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെയാണ്, അല്ലാതെ ശരീരമണ്ഡലത്തെയാണ്. ബുദ്ധിക്കനുസരിച്ച് ശരീരം വികൃതമായിക്കൊള്ളും.
മനുഷ്യന്റെ ബുദ്ധിമണ്ഡലത്തെ കൈയണക്കിയ കാത്ത ഇവന്റെ ബുദ്ധിയിൽ കടന്നുകൂടി ഇവനെ വെട്ടിത്തിരിച്ചു കൊണ്ട് നടക്കാൻ ഹെമ്പേരനായ ആനയെ വക്കയിൽ ചവിട്ടി വെട്ടിത്തിരിച്ചു കൊണ്ട് നടക്കുന്നത് പോലെ, ഓട്ടക്കാരനായ കുതിരയെ കടിഞ്ഞാണ് പിടിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നത് പോലെ, കപ്പലിന് ചുക്കാൻ കൊണ്ട് ഈസിയായി തിരിക്കുന്നത് പോലെ, ഗംഭീരനായ മനുഷ്യൻ, ശ്രേഷ്ഠനായ മനുഷ്യൻ, തത്വജ്ഞാനായ മനുഷ്യൻ, ഗാംഭീര്യമുള്ളവനായ മനുഷ്യൻ, എന്തിനും ഏതിനും കൊള്ളാവുന്നവൻ, ചന്ദ്രനിൽ കയറാൻ കഴിവുള്ളവൻ, പ്ലെയിൻ ഓടിച്ച് പറപ്പിക്കുവാൻ കഴിവുള്ളവൻ, കൃത്യസ്ഥലത്ത് കൊണ്ടുവെക്കാൻ കഴിവുള്ളവൻ, തീ കത്തിക്കാൻ കഴിവുള്ളവൻ, തീ കെടുത്താൻ കഴിവുള്ളവൻ, സകലത്തെയും ഭരിക്കാൻ കഴിവുള്ള മനുഷ്യനെ അവന്റെ ബുദ്ധിമണ്ഡലത്തിലേക്ക് താത്താൻ പ്രവേശിച്ച് അവനെ വെപ്പിച്ച് തിരിച്ച് അറിവില്ലാത്ത അജ്ഞാനമായ അഴുക്ക് വഴികളിലേക്ക് കടത്തിവിടുമ്പോൾ തിരുവചനം പറയുകയാണ്, നിന്റെ മനസ്സിനാനൊരന്തരം ഉണ്ടാകുന്നതാണ്. ഇതാണ് മാനസാന്തരം വിസ്തരിക്കുന്നതെന്ന്. എന്താ മാനസാന്തരം? ഇവിടെ വന്നിരിക്കുന്ന മൊത്തം ആളുകളും നീതിമാന്മാരാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഈ മാനസാന്തരത്തിന് ആവശ്യമില്ല. മാനസാന്തരം കണ്ട ആവശ്യമില്ലാത്ത നീതിമാന്മാർ. സ്വർഗം നോക്കുന്നത് ഒരു പാവി എവിടെങ്കിലും ഉണ്ടെന്നാണ്. ആരാ ഈ പാവി? റഷ്യായി നെഞ്ഞി വരുത്തിയ അതിനല്ല ഈ പാവി. സകല പുള്ളികളും പാവികളാണ്. ഞാൻ ചെറുപ്പത്തിൽ ഒരു പദ്യം കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ പദ്യമാണ്. പാവിയല്ലാതൊരു നനവിന്റെ പൂതലിലെ കോപശീലം ശുശിമുങ്കലുമുണ്ടല്ലോ. പാവിയല്ലാതൊരു നനവിന്റെ പൂതലിൽ കോപശീലം ശുശിമിങ്കലുമുണ്ടല്ലോ. ഒരു കൊച്ചു കുഞ്ഞിൽ പോലും കോപശീലമുണ്ടല്ലോ, അത് പാപമാണ്.
മനുഷ്യൻ വളർന്നു കഴിഞ്ഞ് പാവിയാകുകയാണോ?
അല്ല. തിരുവചനം പഠിപ്പിക്കുന്നത് നമുക്ക് മനുഷ്യന്റെ ജനനശാസ്ത്രം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. 51 സങ്കീർത്തനം 5 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു,
വായിക്കും,
ഞാൻ ജനിച്ചതേ പാപിയായിട്ടോ.
ഹൈന്ദവ മതമതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പാപിയാണ്, പാപോഹം അഹം പാപി, ഞാൻ പാപിയാണ്. പാപകർ മോഹം, എന്റെ കർമ്മത്തിൽ പാപം നിറഞ്ഞിരിക്കുകയാണ്. പ്രവൃത്തി മണ്ഡലം പാപത്താൽ നിറഞ്ഞിരിക്കുകയാണ്. പാപകർ മോഹം പാപാത്മം, എന്റെ ആത്മാവിൽ പാപം കലർന്നിരിക്കുന്നു. പാപസംഭവ ജനിച്ചതേ പാപിയായിട്ടാണ്. അങ്ങനെ ജനനം കൊണ്ട് പാപിയായി പിറന്നൊരു മനുഷ്യൻ, പാപത്തിൽ ഉരുവാകപ്പെട്ടവൻ, പാപത്തിൽ ഗർഭം ധരിക്കപ്പെട്ടവൻ, അകൃത്യഭാരം ഉള്ളിൽ വഹിക്കുന്നവൻ, പാവിയായി പ്രകൃതിയാ പാവിയായി, പ്രകൃത ജനനത്താൽ പാവിയായി, പിറവിയിൽ പാവിയായി പുറത്തേക്ക് വരുന്നൊരുവൻ, പ്രകൃത്യ പാവിയാണെങ്കിൽ സുഹൃതം അവനില്ല. എന്തു വേണം? ഇവൻ പാപത്തിൽ പിറന്നതുകൊണ്ട് പാപവകളിലേക്ക് ചലിക്കുവാൻ നൽകുന്നു. എന്തായി മാനസാന്തരം?
ഒരു വ്യക്തി
പാവി,
പാപത്തിനും നീതിക്കും മധ്യേ, പാപത്തിനും ദൈവത്തിനും മധ്യേ, നന്മയ്ക്കും തിന്മയ്ക്കും മധ്യേ
വ്യക്തി കൈക്കൊള്ളുന്ന തീരുമാനത്തിന്, അല്ലെങ്കിൽ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന് മാനസാന്തരം എന്ന് പറയാം. വിസ്തരിക്കാം. ഇട്ടിരിക്കുന്ന പലരും വിചാരിക്കേണ്ട, ഇത് പല പ്രാവശ്യം ഞങ്ങൾ കേട്ടൊരു കാര്യം. പിന്നെ ഈ മാനസാന്തരം അത് പഠിക്കണം, കൃത്യമായി പഠിക്കണം, സാധാരണ പുള്ളികളും പഠിക്കണം, ഉപദേശിമാരും പഠിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നുള്ള മാനസാന്തരപ്പെട്ട, കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗം കേട്ട് അന്ന് അവിടെ ഇരുന്നുകൊണ്ട് മാനസാന്തരപ്പെടാൻ ആരുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞു. കാരണം അവസരങ്ങളിൽ ദൈവത്തിന്റെ വചനം കൊണ്ടുവന്ന് ഹൃദയത്തിലേക്ക് തട്ടുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ അവിടെ ഞാൻ ഗുണപ്പെട്ടവൻ കണ്ടിട്ടു. രാത്രി സകല പുള്ളികൾക്കും മാനസാന്തരം ആവശ്യമാണ്. ജന്മനാ ഒരുവൻ, ജനിച്ചു വീഴുന്ന ഒരുവൻ എഴുന്നേറ്റ് നടക്കുന്നത് പാപത്തിലേക്ക്, പാപപ്രകൃതി അവരിൽ ഉള്ളത് കൊണ്ട് ഒരു ഭാഗത്ത് പാപവും മറുഭാഗത്ത് ദൈവവും നിൽക്കുന്നെങ്കിൽ ഇവൻ നേരെ ദൈവത്തിലേക്ക് നടക്കുന്നില്ല, പാപത്തിലേക്ക് നടക്കാണ്. പാപപരിഗണനിച്ചരിച്ച് പാപത്തിൽ എത്തിച്ചേരുവാനായി ഇവന്റെ ജീവിതത്തെ കൊണ്ടുപോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പശു അതിന്റെ കടാവിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടൻ ആരും പറയേണ്ട, കാവെ അതാ നിന്റെ അകിടം, നീ രണ്ടു ദിവസം ഒരു ക്ലാസ്സിൽ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം, ഇന്നടുത്താണ് തനക്ക് കുടിക്കാനുള്ള പാല് പിച്ച് ചെയ്തിരിക്കുന്നത്, ആ അകിട്ടിലേക്ക് യാത്ര ചെന്ന് ചെയ്ത് ഇതെങ്ങനെ ഒന്ന് ഇടിച്ച് ഇങ്ങനെ ഒന്ന് കടിച്ച് ഇങ്ങനെ ഒരു പിടിച്ചാൽ നിന്റെ വയറ്റിനകത്ത് മൊത്തം പാല് കയറും എന്നൊരു ആളും ഈ കുട്ടിക്കാവിനോട് പറയാറില്ല. പിന്നെ എനിച്ച് വീണ് കുറച്ച് കഴിഞ്ഞാൽ തള്ള നിന്നാക്കി പതുക്കെ പതുക്കെ ഒന്ന് പൊക്കി ഇത് പതുക്കെ കാലൊക്കെ തത്തിപ്പിടിച്ച് ഞാൻ പശുവിനെ വളർത്തിട്ടുള്ളതുകൊണ്ട് എഴുത്തിലൊക്കെ പഠിച്ച് പാഠമായിരുന്നു. പതുക്കെ തത്തിപ്പിടിച്ച് നടക്കുന്നത് ആദ്യം അയ്യോ എന്റെ ഉടമസ്ഥൻ അങ്ങാണോ എന്ന് പറഞ്ഞ ഉടമസ്ഥന്റെ അടുത്തിലേക്കല്ല, അതേറിട്ട് പോകുന്നത് അമ്മയുടെ അകിടിന്റെ അടുക്കലേക്കാ. ഈ അകിടുണ്ടെന്നും പാലതിലുണ്ടെന്നും നീ പശുക്കിടാവിനോട് പറയേണ്ട പ്രകൃതിയാണ് അങ്ങോട്ടേ നടക്കും.
മനുഷ്യ പാപപ്രകൃതം, ജീവിതത്തിൽ പാപം, ജന്മത്തിൽ പാപം, പാപിയായി ജനിച്ച ഞാനും നിങ്ങളും പ്രകൃതിയ പാപത്തിലേക്ക് ചലിക്കുന്നു.
സകല മനുഷ്യൻ ഒരുപോലെ വിനാശത്തിലേക്ക് ചലിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ പോക്കിൽ നിന്നൊരു തിരിവ് വരണം. അതിനുവേണ്ടി
സകല മനുഷ്യരുടെയും വഴിത്താര പാപം നമുക്കാകിയാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ മക്കൾ ജഡരക്തങ്ങളോടുകൂടി അവരാകിയാൽ ജഡരക്തത്തോടെ ഭൂമിയിലേക്ക് അവതരിച്ച് പാപവഴിയിൽ ചലിക്കുന്ന പാപിയുടെ മുമ്പിൽ പാപപരിഹാരവാനായി പച്ചപ്പൈപ്പര കുരിശിൽ അറഞ്ഞു തീർത്തുകൊണ്ട് അവന്റെ കുരുതിയാൽ അവന്റെ തിരുക്കുരുതിയാൽ അവന്റെ തിരികങ്ങളെ നിണത്താൻ പാപപ്രകൃതിയിൽ നിന്നും സുഗന്ധത്തിലേക്ക് തിരിഞ്ഞു നടക്കുവാൻ അനുവാദവും ആഹ്വാനവും കൊടുത്തുകൊണ്ട് ദൈവം തന്റെ പുത്രനേ വഴിയേ എന്നിട്ട് തിരുവചനം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാ.
പുത്രനേ
രാത്രി ദൈവപുത്രൻ സ്ഥലത്തില്ലായ്മയാൽ
നമ്മുടെ ദൃഷ്ടികൾക്ക് അവനെ കാണുവാൻ നിവൃത്തിയില്ലായ്മയാൽ അവന് പകരം സ്ഥാനാപതികളായിരുന്നുകൊണ്ട് വഴിയെങ്കിൽ ഞങ്ങൾ വീശു വിശേഷം കൊടുക്കുന്നു.
സാത്താന്റെ കൈപ്പണിയായി, സാത്താന്റെ പിടിയാളികളായി, സാത്താന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന അല്ലയോ വ്യക്തി ജീവിതമേ, നിന്റെ തലമണ്ടയിൽ നിന്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ സാത്താനേൽപ്പിച്ച ആഘാതത്തിന് പൊറുതി വരണമെങ്കിൽ മരണകാരിയായ മഹാസുരശീർഷം എന്ന് സൈമൻ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ തല ഉതച്ചു കളഞ്ഞ ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന അധികാരിയുടെ അധികാരത്തിൽ നീ കീഴ്പ്പെടുത്തി കൊടുത്താൽ സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുതലാണെന്ന് രാത്രി പറയുന്നോ. ഇതിന് പറയുന്നു മാനസം
മാനസാന്തരം. ഒരിക്കൽ പോലും മാനസാന്തരപ്പെടാത്ത പുള്ളികൾ പലയിടങ്ങളിലും ക്രൈസ്തവ നേതാക്കന്മാരായിട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഏറ്റെടുക്കാത്ത എത്രയോ നേതാക്കന്മാരുണ്ടെന്നില്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് മാനസാന്തരം ഞങ്ങൾക്ക് ആവശ്യം. ഈ പള്ളിയിൽ എത്ര പേര് വന്നിരിക്കുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം. ദൈവം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ? നാളെയും ഇത് അനേകരെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം.
നാളെയും അനേകരെ യേശുവിങ്കിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കണം.
നാളെയും അനേകർക്ക് വേണ്ടി ശബ്ദം പുറപ്പെട്ടുകൊണ്ടിരിക്കണം. മാനസാന്തരം കിട്ടുക.
അപ്പൊ ഇങ്ങനെ കടന്നുപോകുന്ന വ്യക്തി ദൈവ ശബ്ദം അവന്റെ കാതിൽ കൂടെ കയറി അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു.
തിരുവചനം മനുഷ്യനെ തിരിക്കേണ്ടതിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി തിരുവചനം പ്രസ്താവിക്കാനാണ് പറയുക. കാരണം ദൈവചനത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വിശ്വാസം കേൾവിയ കേൾവി ദൈവത്തിന്റെ വചനത്താലും
ക്രിസ്തുവിന്റെ വചനത്താലാണ് കേൾവി. അപ്പൊ ക്രിസ്തുവിന്റെ വചനം കേൾക്കാനുള്ള കേൾക്കപ്പെട്ട വചനത്താൽ ഹൃദയത്തിന് വ്യതിയാനമുണ്ടാകും. അങ്ങനെ തിരിയപ്പെട്ട മാത്രമേ ദൈവോന്മുഖമായി കടന്നു പോകാൻ സാധ്യതയുള്ളൂ.
അതിന് തന്നെ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള ശബ്ദത്തിന് വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ വഴിയരികിൽ നിർത്തിയിരിക്കുക. അപ്പോൾ കേൾക്കാം കടന്നു പോകുന്ന വ്യക്തികളുടെ കാതുകളിലേക്ക് ഒരു ശബ്ദം. ജീവിത യാത്രക്കാരോട്ട് നാശത്തിൽ പാതയു ജീവന്റെ മാർഗാമോലക്ഷ്യം നിമുമ്പിലുണ്ട്. നാശത്തിൽ പാതയു ജീവന്റെ മാർഗാമോലക്ഷ്യം നിമുമ്പിലുണ്ട്. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വീടേക്കും നില്ലേ പോകല്ലേ നീ അന്തനായി ലോക സൗഭാഗ്യം തേടി നിൻ തോണിയിൽ കത്തനേശുണ്ടോ നിന്നാവിൽ പ്രാർത്ഥന കാണാമുണ്ടോ നിൻ പ്രാർത്ഥന കാണാമുണ്ടോ പുത്തൻ ഗാനാനാവും പാട്ടി സ്തുതി ചീടും കൃത്യയുടെ സ്വർഗീയ ചാതിയുണ്ടോ ജീവിത യാത്രക്കാര ജീവന്റെ മാർഗാമോലക്ഷ്യം. എത്ര എത്ര ആളുകളെ പാട്ട് ചലിപ്പിച്ചിട്ടുണ്ടെന്നറിയാം. ചില മരണമക്കളന്മാർക്ക് ഈ പാട്ടെന്ന് പറയുന്ന പേരെങ്കിൽ വലിയ വല്ലാത്ത വെറുപ്പാണ്. അവർ പറയുമ്പോ കുന്തരാണോ ഇതിന്റെ പേരാ കുന്തരാണ്. ആയിരക്കണക്കിന് ഡോളർ മുടക്കി കൊണ്ടുവച്ച് സമയവും കളഞ്ഞ് 10-15 വർഷം ഇരുമ്പ് കമ്പിയിൽ വിരലിട്ട് ഒരച്ച് ഇരുമ്പ് ഉരുക്ക് കമ്പിയെ തോൽപ്പിച്ച ഒരുത്തൻ ഗിറ്റാർ വായിക്കാൻ വരുന്നത് കേറി നിൽക്കുന്ന ഞാൻ വാക്ക് പറയുന്ന പോട്ടി പുള്ളിക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തോണ്ട് പറയും കുന്തരാണ്ടും എല്ലായിടത്തോണ്ട് മാറണോ. ഞാൻ കഴിഞ്ഞൊരു ദിവസം എന്റെ മനസ്സിലെ സഹോദരൻ സാരി വച്ചന്റെ സാക്ഷ്യം കേട്ട് പ്രദേശത്തിന് വാക്കി ഞാൻ ഓർത്തു. ഞാൻ ഒരിക്കലും ഒരു തെരുവിൽ കൂടെ കടന്നു പോകുന്നു. ഒരു കൺവെൻഷൻ സ്ഥലത്ത് കേട്ട പാട്ടാണ് എന്നെ
ആകർഷിച്ചത്.
ഞാൻ ആ പാട്ട് കേട്ടാൻ ചെന്ന് കൂടിയതാണ്. ആ പാട്ട് തന്നെ മരുമഹായത്തിന് പിടിച്ച് മരുഭൂമിയിലേക്ക് ഇറക്കി വിളിച്ചു പറയുമ്പോ യേശു രക്ഷിതാവാ ആരാധന മരുമഹായത്തിന്റെ മരുഭൂമിയിലാണ് വിളിച്ചു പറയുവാ. ആ പ്രിയപ്പെട്ടവനെ പിടിച്ചിറക്കിയത് ഒരു പാട്ടിന്റെ ശകലമാണ്.
എന്താ ഇതിന്റെ ബിൽഡിംഗ് എന്നാ എന്റെ ചോദ്യം. വിശ്വാസം കേൾവിയാ എന്തിന് ഇങ്ങനെ വെച്ചു
ചെടിക്കകത്തൂടെ അപ്പൊ ആ ആദ്യം കടന്നത് പഠിക്കും ഏതൊക്കെ അവ്വാമ്മച്ചി തന്നെ ഉള്ളപ്പോൾ അവ്വാമ്മച്ചി എന്ന് പറയേണ്ടത് സഹോദരി എന്ന് പറയാം. അവ്വാ സഹോദരി ഒറ്റയ്ക്കുള്ളപ്പോ ഒരുത്തൻ നുഴഞ്ഞു കയറി ചെടിക്കകത്തൂടെ ആ പാപം ആദ്യം കടന്നത് സംസാരത്തിലാണ് പാപം ആദ്യം കടന്നത്. ഈ സംസാരത്തിൽ കൂടെ മനസാക്ഷിയെ വെട്ടിച്ച് തിരിക്കുന്നത് മസാല ഉള്ളതൊക്കെ ചെവിക്കകത്ത് കയറുമ്പോ പറയണം ഇതെനിക്ക് പറ്റുകയല്ല യഹോവയ്ക്ക് വിശുദ്ധമാണെന്ന് കാത് കൊണ്ടുപോകും. ഇത് പറയുവാനുള്ള തന്റേടം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ മനസാക്ഷി ഇത് മലർത്തി അടിച്ച് ദുർബലമാക്കി ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് സാമീപ്യത്തിൽ നിന്ന് ഇതിനെ പിടിച്ചു തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ കേൾവിയാൽ പാപം കടന്നെങ്കിൽ കേൾവിയാ രക്ഷകരത്തെ എന്ന ദൈവത്തിന്റെ പദ്ധതി വിശ്വാസം കേൾവിയാണ്ടാകണം എന്ന് ദൈവം പദ്ധതി വെച്ച് അതുകൊണ്ട് തന്നെ ദൈവത്തിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ പാപപരിഹാരവാനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ വഴിത്തലയ്ക്കൽ ദൈവം തന്നെ വാസന്മാരെ നിർത്തിയിരിക്കുകയാണ്.
ഇന്ന് രാത്രി ദൈവത്തിനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളുടെ കണ്ണുകളിലേക്ക് മുഴങ്ങുമ്പോ മനസ്സിലുമുണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്.
എന്താ ഈ മാനസാന്തരം?
മാനസാന്തരം എന്ന് പറയുന്നത് അതിനെ ഒന്ന് വിസ്തരിക്കാൻ ഞാൻ രണ്ട് വാക്യം
വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. എബ്രായ ലേഖനം 12:15 5:29 30 രണ്ട് ഭാഗങ്ങൾ വായിച്ചാട്ടെ. സംഗതി ഒരുപാട് നമുക്ക് പഠിക്കാറുണ്ട്, പറയാറുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന്
വായിക്കാം. വല്ല കൈപ്പുള്ള പേരും വെച്ച് കലകമുണ്ടാക്കി അനേകരാൽ വല്യപ്പെടുകയും ആരും ഒന്നടപ്പതായിരുന്നോ? ഒരു ഊണിന് ദേശവരാജ യേശാവിനെ പോലെ അപത്രമോ ആയിരിക്കുന്ന വിദ്യാർത്ഥിമാർ കരുതിക്കൊള്ളി.
കരുതിക്കൊള്ളി എന്തോ കരുതണം. കൈപ്പുള്ള പേര് മുളയ്ക്കാതിരിക്കേണ്ടതിന് കരുതിക്കൊള്ളണം. കൈപ്പുള്ള പേര് മുളയ്ക്കാതിരിക്കാൻ കരുതിക്കൊള്ളണം. ഇനി നമുക്ക് മത്തായി സുവിശേഷം 5:29-30 വായിച്ചാണ്.
എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളക.
മതി, ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളണം. ഇല്ലെങ്കിൽ കാലക്രമേണ കൈപ്പ് മുളയ്ക്കാൻ സാധ്യത. മാനസാന്തരം എന്താ? ചൂഴ്ന്നെടുത്ത് കളയുന്നത്. മാനസാന്തരം എന്താ? ഭാവിയിൽ ഇന്നത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് സൂക്ഷിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ ഈ കൃഷിക്കിടയിൽ കിളിർത്തു വരുന്ന ഒരു ചെറിയ സസ്യമുണ്ട്. അങ്ങാടിയിൽ പറഞ്ഞാൽ അതിന് വലിയ സ്ഥാനമുണ്ട്. അതിനെ മുത്തങ്ങാക്കിഴങ്ങ് എന്ന് പറയും. അയമോദകം, ആശാളി, അമുപ്പുരം, അതിവിടയം, അതിതാരം, അത്തിക്കള്ള, അക്രവരത്തയ്യ, വ്യാധി, ഇരുവേലി, ഇരുപ്പ, ഇന്ദുപ്പ്, കാർവോളിപ്പുക്കല, മൃഗത്തൊട്ട, കൊട്ടം, ഓലക്ക, കന്മദം, കടുക്ക, തേറ്റാപ്പറല്, ഏലത്തിരി, വ്യാഴലി, വേമ്പട എന്നൊക്കെ പറയുന്നത് പോലെ വൈദ്യന്മാരുടെ കണക്കിൽ അല്ലെങ്കിൽ ഈ അങ്ങാടി മരുന്നിന്റെ കണക്കിൽ, പച്ചമരുന്നുകളുടെ കണക്കിൽ ഇതിനൊരു വലിയ സ്ഥാനമുണ്ട്. ഇതാണ് മുത്തങ്ങക്കിഴങ്ങ്. എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ അയ്യത്ത് തന്നെ കിട്ടും. എന്നാൽ കൃഷിക്കിടയിൽ ഇയാളെ വിതയ്ക്കാതെ കണ്ട് തന്നെ കിളർത്തു വരും കള പോലെ. ഈ ആരെങ്കിലും ഒരാൾ പറയുക, ശരി ഇടേ ബാബുടെ നമ്മുടെ അയ്യത്ത് പോയി ആ കളയെല്ലാം വെട്ടിക്കളയണം എന്ന് പറഞ്ഞ് ഒരു വേലക്കാരനൊരു ഒരു കൈക്കോട്ട് കൊടുത്ത് വിട്ടെന്നിരിക്കട്ടെ. അവൻ ചെന്ന് നോക്കിയപ്പോൾ മുത്തങ്ങാക്കിഴങ്ങെല്ലാം ഇങ്ങനെ കിളർത്ത് ഇത്തരച്ച് നീളത്തിൽ ഓല വീശി നിൽക്കുകയാണ്. ഈ അവൻ അറ്റത്തുന്ന ഈ കൈക്കോട്ട് കൊണ്ട് വലിച്ചു 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 വലിച്ച് എല്ലാം വെട്ടി കൂട്ടി ക്രമപ്പെടുത്തി ചെത്തി വാരി മൂലമൂലം കൂട്ടി ക്രമപ്പെടുത്തി നല്ല വെയിൽ വന്നപ്പോഴിവൻ ഉണങ്ങി ചുരുണ്ടു. വൈകിട്ട് കയറി വന്നപ്പോ കാശ് കൊടുത്തു വിട്ടു. യജമാനങ്ങൾ നോക്കിയപ്പോൾ റെഡി, ഇവിടെ എല്ലാം നല്ല വൃത്തിയായിരിക്കാം, ചെത്തി വാരി വൃത്തിയായിരിക്കാം, എറുമ്പ് ഇടഞ്ഞു പോയാൽ കാണത്തെ കൃതത്തിൽ പരിശുദ്ധമായിരിക്കുക. നിങ്ങൾക്കറിയണോ, അവിടെ കഴിയും. അവിടം കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് പുതുമഴ പെയ്യും. പുതുമഴ പെയ്യുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ മുത്തങ്ങാക്കിഴങ്ങ് പറയാച്ചാ ഞാനങ്ങനെ പോയി ഇതാണ്ട് നിൽക്കുന്നു. പുള്ളി മുക്കി തട്ടിലായി എന്താ കാര്യം അറിയാമോ? മുത്തങ്ങയുടെ ഓരോ വെട്ടിയോട് കിഴങ്ങിതിനായി തിരിക്കുക. പലരുടെയും മാനസാന്തരം ഇതുപോലെ കിഴങ്ങിരിക്കുക. ഓല വെട്ടി മണ്ടകരിപ്പൻ മാനസാന്തരം.
അവസരം വന്നപ്പോ മാനസാന്തരം. എങ്ങനെയാ മാനസാന്തരം പെട്ടത് കുഞ്ഞുങ്ങ? ഞാൻ മീശ പഠിച്ചു മാനസാന്തരം.
അതണ്ട അറിയാം മന്ദതം പെട്ടു. ഓല വെട്ടിയ നാലിലാണ് മീശ പഠിച്ചത്. ഓല വെട്ടി മാനസാന്തരം.
ചിലര് മാനസാന്തരപ്പെടും. എങ്ങനെയാന്ന് ചോദിച്ചാൽ കല്യാണം അടുത്ത് വരുമ്പോ മാനസാന്തരപ്പെടും.
നേരിക്കാന്നാണോ പെങ്കച്ചൻ? ആ എന്നാ പിന്നെ ഞാൻ മാനസാന്തരപ്പെടുന്നതിന് എന്നെ താമസം. അങ്ങ് മാനസാന്തരപ്പെടും കൂടെ സ്നാനം കൂടെ. മുത്തങ്ങാക്കിഴങ്ങകത്ത അവസരം കിട്ടണം. നീ ആരാണെന്ന് അറിയണമെങ്കിൽ
അനുകൂല സാഹചര്യം കിട്ടണം. നീ ആരാണെന്ന് അറിയാ. കാണാ മുത്തങ്ങാക്കിഴങ്ങ് ചാടി കിളർത്ത് ആർത്ത് വിളിച്ചു പറയും. എന്റെ മഴ സ്വഭാവം അതുപോലെ ഇതിനകത്തിരിക്കുകയാണ്. ഞാനാണ് നിങ്ങൾ പണ്ടത്തെ മുത്തങ്ങ.
ചില മാനസാന്തരപ്പെട്ട പുള്ളികള് അവസരം വരുമ്പോ കൈ ചുരുട്ടുന്ന കണ്ടിട്ട് പിന്നെ ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞത് പണ്ടാണ് കണ്ടോ കണ്ടോ.
എന്താ കാരണം അറിയാമോ? ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നടന്നിട്ടില്ലെന്ന. ചൂന്നെടുത്ത് കളയണം.
ഇല്ലെങ്കിൽ അവസരം വരുമ്പോൾ കൈപ്പുള്ള പേര് മുളയ്ക്കും.
മാനസാന്തരം എന്ന് പറയുന്നത് അതാണ്. അതിട്ടാണത് മാനസാന്തരമെന്ന്.
പലരും വിചാരിക്കും ഈ മാനസാന്തരത്തെ കുറിച്ച് ഇത്രയധികം പറയാനല്ല. അതാണ് ഇതിന്റെ ആദ്യത്തെ പടി.
കർത്താവിന് വാഴുവാൻ നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ മനസ്സിന്റെ, നിന്റെ ബുദ്ധിയുടെ മണ്ഡലം ഏൽപ്പിച്ചു കൊടുക്കാതെ കണ്ട് ക്രിസ്തുവിനെ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ക്രിസ്തു അകത്ത് പ്രവർത്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കാൻ പറ്റും. ക്രിസ്തു അകത്ത് പ്രവർത്തിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കാൻ ഒക്കും. ട്രാക്ക് കൊടുക്കാം, സുവിശേഷകന്മാർ കൂടെ പോകാം, പാട്ട് പാടാം, തമ്പാർ കൊട്ടാം, എന്താ പണിയാ ചെയ്യാൻ വയ്യാത്ത അതിനും മാറ്റണ്ടെന്ന് ഭണ്ഡാരണ് പറഞ്ഞപോലെ എല്ലാം ചെയ്യാം. യേശു അകത്ത് പ്രവർത്തിച്ചാലോ നമ്മുടെ മനസാക്ഷിയുടെ മണ്ഡലം യേശുവിനായി ഏൽപ്പിക്കപ്പെടുകയാണ്. ഇവിടെ വാഴുന്നത് പിന്നെ സാത്താനല്ല നമ്മളുമല്ല കർത്താവാണ്. റൈസറോ ഇതാണ് മനസ്സാണ് ഏൽപ്പിക്കപ്പെടണം, യേശുവിനായി ഏൽപ്പിക്കപ്പെടണം. അനേകർക്കും മാനസാന്തരം വികാര മണ്ഡലത്തിൽ അത് ഉരുത്തിരിയുന്നത്. ഞാൻ പറയുന്ന ഒറ്റ വാക്ക് പോലും എറിക്കാനില്ല, എറിച്ചതാ കാതലായ കാര്യങ്ങളാ ഒറ്റ അക്ഷരവും വിളിക്കളയരുത് കേട്ടോ. അനേകർക്കും മാനസാന്തരം വികാര മണ്ഡലത്തിലാണ് ഉളവാകുന്നത്. വികാര മണ്ഡലത്തില് മാനസാന്തരം വികാരങ്ങളിൽ നിൽക്കും. മാനസാന്തരം ഉരുത്തിരിയേണ്ടത് വികാര മണ്ഡലത്തിലല്ല, ബുദ്ധിമണ്ഡലത്തിലാണ്, മനസ്സിന്റെ മണ്ഡലത്തിൽ, മനസാക്ഷിയുടെ മണ്ഡലത്തിൽ. ക്രിസ്തുവുമായി ബന്ധപ്പെടുന്നതാണ് മനസാന്തരം. ഇങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് പോയ പുള്ളി നേരെ പാപോന്മുഖമായി കടന്നുപോയവൻ പാപത്തോട് അത്ര പറഞ്ഞിട്ട് പാപ വഴികളിൽ കടന്നുപോയവൻ പാപത്തിന്റെ വഴികളിൽ നിന്ന് തിരിഞ്ഞ് ദൈവഭാഗത്തേക്ക് കടന്നു വന്നു. ഇന്നത്തെ അവന്റെ നോട്ടം ദൈവം, ഇന്നത്തെ അവന്റെ ചിന്ത ദൈവം, ഇന്നത്തെ അവൻ ഇടപാട് ദൈവമക്കളുമായി, ഇന്നത്തെ അവന്റെ ആരാധന ദൈവം, ഇന്നത്തെ അവന്റെ സകലവും 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 ദൈവമാരുടെ ഇടപാട്. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ചില പകുതി മാനസാന്തരപ്പെടുന്നത് അന്ന് പോലെ അഞ്ചിന്റെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ വായിച്ചു ചിലർ മാനസാന്തരപ്പെട്ട് പോയാൽ മാനസാന്തരമല്ല ഹൃദയത്തിലുണ്ടായ ഏതോ മാനസാന്തരം പാവയുടെ രാത്രി എത്ര
ആ
പകരത്തിൽ വന്നില്ല. എന്റെ ആയ ചന്ദ്രവാസ് എന്ന പ്രഭാതത്തിൽ സമാധാനത്തോടെ ഞങ്ങൾ പോകാം. സ്വന്തം സ്വന്തം പറഞ്ഞില്ല ഞാൻ വരുന്നത് നിങ്ങൾ പോയി തുടരുന്നത് പത്ര മണിക്കാരും നാളെ വരാനുണ്ട്. അതിനെതിരെ വെറ്റുമാണ് ഇരുമ്പ് മണി ഒരു മല്ലപ്പ കത്തിയെടുത്ത് ഒരു മാമിനെ കൂടി ഈടെ കീഴിൽ കയറ്റി വെച്ച് ആരും കാണാം കയറ്റി വെച്ചിട്ട് മെടുക്കനായി കൊള്ളാവുന്നതിനായി ചന്ദ്രബാബുടിച്ചൂടായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് മുറുകി വരുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഞാൻ പതുക്കെ തമ്പേറെ നാത്തു തമ്പേറെ എനിക്ക് നാക്കാനത്തുള്ളൂ. ദൈവത്തിന്റെ വചനവും ദൈവാത്മാവിന്റെ പ്രവർത്തനവും താഴ്ത്തിക്കെട്ടാൻ എന്നെ കൊണ്ടെത്തി. ആ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് വിളിപിടിച്ചു ഞാൻ മട്ട നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ നെഞ്ചത്തോട്ടി മാറ്റി വെക്കാൻ ഒറ്റ കുഞ്ഞില്ല. ഞാൻ എന്റെ ജീവിതത്തിന്റെ ആരാധനകളും പോരാടുന്നുകളും ഇന്ന് മുതൽ കാലത്തിന് അവിടെ തുടർന്ന് പറഞ്ഞൊരു ദൈവാത്മാവിനെ ഞാൻ ആ ഹോള് വിട്ട് പുറത്തിറങ്ങി പാഴ്സനേജിൽ പാർക്കുന്ന ഞാൻ എന്റെ അകത്ത് ദൈവാത്മാവിന് പ്രവർത്തനം ഉണ്ടായിട്ട് എന്റെ ഹൃദയങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നതും പുറത്തു പറയാൻ കൊണ്ടല്ലാത്ത പറഞ്ഞുണ്ടായിരുന്നു. മൊത്തം വാരിട്ട് ചുട്ടടിച്ച് ഫോട്ടോകളും കത്തുകളും കത്തും ഫോട്ടോയും കത്തും ഫോട്ടോയും വല്ലാത്ത അസുഖമാണ്. ഇപ്പോഴെന്ത് മനസ്സിലാക്കിയതിനൊക്കെ വേറെ ചുമ്മാതായിരുന്നു. അതിനൊക്കെ വലിയ ഹരമാണ്. വാരിയിട്ട് ചുട്ടിട്ട് ഞാൻ തിരിച്ചു ചെന്നു. പിന്നെയും ആ സ്ത്രീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നെ വിവേചിക്കാൻ തുടങ്ങി. വിവാഹമില്ലാത്തവനായി ഞാൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ എന്റെ തലയ്ക്ക് ഇത്രയും വണ്ണം ശരീരത്തിലൊക്കെ വലിയ പെരുത്ത വണ്ണം എനിക്ക് തോന്നിച്ചു. ആരോ എന്നെ കുറുക്കി പിടിക്കുന്ന ബന്ധനം പോലെ എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്നോട് അലറിയെന്നെനിക്ക് തോന്നുന്നു. അയ്യോ മഹാഭാവിയായ പാപം ദൈവം ക്ഷമിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഹോളിനകത്തേക്ക് ഉരുണ്ടുവീണ്. അതേ ആ ഹോളിന്റെ സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് ഉരുണ്ട ഒരവസരം എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ പറഞ്ഞത് പലതും ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല. എല്ലാവരും വന്ന് എന്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. ഈ അവസരത്തിൽ ആ സഹോദരൻ വന്നിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റത് പറഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സഹോദരൻ വന്നിരുന്നെങ്കിൽ ഒന്നുകിലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നായിരുന്നു. ചെറുപ്പത്തിന്റെ ഉത്തേജനത കൊണ്ട് എന്നെ തല്ലുവാൻ ഞാൻ കാര്യങ്ങൾ ക്രമീകരിച്ച് ചെന്നവരാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് ക്ഷമയോഗിച്ചു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയണമോ എന്റെ ശരീരത്തിലുണ്ടായിരുന്ന വ്യതിയാണ് ഞാൻ പറയാം. പിന്നെ എന്നെ ആരെങ്കിലും ഭൂ എന്ന് ഊതിയാൽ ഞാൻ മറിഞ്ഞു വീഴും പറന്നു പോകുമെന്നൊക്കെ തോന്നുമാർ എന്റെ ശരീരത്തിൽ വെയിറ്റ് കുറഞ്ഞു. എന്റെ തലയുടെ പെരുപ്പ് മാറി. എന്റെ ശരീരത്തിൽ ഏതോ ഒരു ശക്തി വിട്ടുപോയതായി എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് അതുപോലെ ലേശു വേണ്ടി എന്റെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയത്തിലെ കൊടുത്ത് അഥമഭാവിയായിരുന്നു ഞാൻ കർത്താവിനിലേക്ക് തിരിഞ്ഞ് എന്റെ ചുവടുകൾ തിരിഞ്ഞ് നടന്നു. മാതായ ദിവസത്തെ ഇന്ദിരാവിനെ പോലെ എനിക്ക് ഓർത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയണമോ ഞാൻ കുടി നടത്തി പിറ്റേന്ന് രാവിലെ കോളേജിൽ തിങ്കളാഴ്ച ചെല്ലുമ്പോ എന്നെ കുടിക്കാൻ അകത്തേക്ക് വിളിച്ചയാളോട് ഞാൻ പറഞ്ഞു സഹാമി കയറുക എന്താണോ നിൽക്കുന്നത് അന്ന് 18 രൂപ 35 പൈസ വിപ്രവാദിഷ്ട കടയിൽ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ആശാനയുടെ കണക്കൊന്ന് നോക്കിയാലേ ഓ കണക്കൊന്നും ആയില്ല കുറച്ചേ വളരെ കയറിക്കോ ഞാൻ പറഞ്ഞു വേണ്ട ഇനി മേലാ വരികയല്ല അതെന്താ പിണങ്ങി ഞാൻ പറഞ്ഞു പിണങ്ങിയതല്ല ഞാൻ വേറൊരാളുമായിട്ട് ഇണങ്ങി. ആദ്യത്തെ സാക്ഷ്യം അദ്ദേഹം കൊടുക്കുന്നു. ഇന്നലെ ഞാൻ ദേശീയ വേണ്ടി ഹൃദയത്തെ കൊടുത്തു. പുള്ളി എന്നോട് ചോദിച്ചു ഓദേശി ആയായിരിക്കും ഞാൻ പറഞ്ഞ ആയില്ല ആകാൻ തുടങ്ങി എന്നെ കളിയാക്കി വിളിച്ചതാണ്. 5 ക്രിമിനൽ കേസിന്റെ പ്രതിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അടി നടത്തിയ ബുക്കുകളിലൊക്കെ ഈ വേദവസ്തു ഒന്നിച്ച് പിടിച്ചുകൊണ്ട് കയറി നിന്നുകൊണ്ട് എന്നെ രക്ഷിച്ചവനായ ഒരു കർത്താവുണ്ട്. നാട്ടുകാരെ നിങ്ങളുടെ മുമ്പിൽ വഴക്കാളിയായിരുന്നു എന്നെ വിടിപ്പിച്ചവനായ യേശു എന്ന് പറഞ്ഞുകൊണ്ട് അനേകം മുമ്പിൽ സാക്ഷ്യം പറയുവാൻ ദൈവം എന്നെ ഒരുക്കി. നിങ്ങൾക്കറിയണമോ ഇതിന്റെ പേരാണ്
മാനസാന്തരം. പാരമ്പര്യത്തിന്റെ ക്രിസ്തുവിലേക്ക് നയിക്കത്തില്ല മാനസാന്തരപ്പെട്ടു എന്ന ചോദ്യം.
അങ്ങോട്ടുള്ള യാത്രയിൽ നിന്ന് മടങ്ങി മടങ്ങി യേശുവിനായുള്ള യാത്ര ക്രമപ്പെടുത്തിയോ? നിങ്ങൾ സണ്ണ സ്കൂൾ അധ്യാപകനാണോ എന്നല്ല ചോദ്യം. നിങ്ങൾ ഉപദേശിക്കാരാണോ എന്നല്ല ചോദ്യം. സഹോദരി ഉപദേശിയുടെ ഭാര്യയാണോ എന്നല്ല ചോദ്യം. മാനസാന്തരപ്പെട്ടതാണ് എങ്കിൽ ഇന്ന് രാത്രി ഇതിന് അവസരമെടുക്കണം. യേശുവെ പാപമുഖമായ ജീവിതത്തിൽ ഞാൻ മറ്റൊരു വഴിക്കാരയിലേക്ക് എത്തിയിരുന്നു നേരെ തിരിഞ്ഞു നടക്കുന്നു. കർത്താവിന്റെ അടുക്കലെ കടന്നു പോകുന്ന ഒരു പാട്ട് നൽകൂ.
ഞാൻ പറഞ്ഞു
അവനൊരിക്കലൊരു തീരുമാനം കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ എന്താ ഞാൻ വെളിയിൽ പോവുക, എന്താ എന്റെ കൂട്ടുകാരുമായി സല്ലപിക്കണം, സന്തോഷിക്കണം, എനിക്ക് ചിലത് നേടുവാനുണ്ട്. ഇറങ്ങിപ്പോകുന്നവനോട് ചോദിച്ചാൽ അവന് പറയാൻ പല ആപ്തവാക്യവും പറയാൻ കാണും. അപ്പന്റെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന പല കുട്ടികൾക്കും ആപ്തവാക്യം ഒത്തിരിയുണ്ട് കേട്ടോ. ഇവനോട് ചോദിച്ചാൽ പറയും നഷ്ടപ്പെടങ്ങ പെടുവാൻ വില്ലങ്ങുകൾ കിട്ടാനുള്ള പുതിയൊരു ലോകം ഞാൻ പുതിയ ലോകത്തിന് വേണ്ടി വാദിക്കുകയാണ് എന്നൊന്നും അപ്പന്റെ വീട്ടിൽ താമസിച്ചുള്ള ഈ പാരമ്പര്യ കെട്ടുകൾ മാത്രമേ കെട്ടങ്ങളെ വെള്ളമൊന്നും വെക്കണ്ട, നീ പോന്നെ പൊക്കൊണ്ടാ മതിയോ താ പോ കാശി കീശയിൽ ഇഷ്ടം പോലെ ആശയോടടുത്തെല്ലാം നടക്കും. എന്നിട്ട് വിശപ്പ് കാളിക്കത്തി വയറ് കാളിക്കത്തുന്ന ചൂളമ്പിളികളാൽ ഇങ്ങനെ അവസാനിക്കാൻ കൂടെയാണ്. വിശന്ന് പറഞ്ഞപ്പോൾ ഒരു വേറെ അന്വേഷിച്ച് എന്ന് കിട്ടിയത് പന്നിയെ തീറ്റ്. പന്നിയെ തീറ്റിയ കാര്യം നമുക്കറിയാം, പന്നി തലയുടെ മുമ്പ് ഇവൻ കൈയിട്ട് അവന്റെ വയറ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു, വലിച്ചു വാരി തിന്നുന്നു, വാരിയടിക്കുന്നു. ഇന്നലെ പറഞ്ഞൊക്കെ തിന്നത് തന്നെ പിന്നെ പിന്നെ തിന്നുന്നു, അല്ല ഇന്നിപ്പത് വിസ്തരിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. എന്നും കൊന്നും വാളവരെ അടിക്കുന്ന പുള്ളികൾ മനസ്സിലാക്കിക്കൊള്ളണം, നിനക്കൊരു മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് കേട്ടോ കേട്ടോ. എന്നും കൊന്നും ഒരേ പാഠം വായിക്കുന്ന പുള്ളികൾ മനസ്സിലാക്കണം, നിനക്കൊരു മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. ഇന്നലെ അടിച്ച വാളവരെ തന്നെ ജോച്ച ഇന്നും അടിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ചൊല്ലിയ തന്നെ ജോച്ച ഈ ആഴ്ചയിലും ചൊല്ലുന്നത്. എന്നും കൊന്നും ഈ വാളവരെ തന്നെയോ, നിനക്കൊരു മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. എന്താ ഈ മാനസാന്തരം? എന്റെ വീട്ടിൽ വെറൈറ്റീസ് ഉണ്ടെന്ന് ചാപ്പാട് ഇഷ്ടം പോലെ അടിക്കാൻ നിനക്കറിയത്തില്ല. നീ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി
പോകും.
അവിടെ നീ ഉദ്ദേശിക്കുന്ന പന്നിയുടെ ചാപ്പാടല്ല. അവൻ തീരുമാനിക്കുന്നു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ മടങ്ങിപ്പോകും. ഞാൻ ഏറ്റു പറയും മൂന്ന് കാര്യമാണ്, ഞാൻ എഴുന്നേൽക്കും, ഞാൻ മടങ്ങിപ്പോകും, ഞാൻ ഏറ്റു പറയും.
ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളണം മാനസാന്തരത്തിൽ.
ഇത് ചില മാനസാന്തരപ്പെട്ട എന്താന്ന് പോലും അറിയാൻ പാടില്ല, നീ പെട്ടില്ലെന്നുള്ളതാണ് ശരി. പിന്നെ ഞങ്ങൾ ധാരപ്പെട്ടതോ അത് മാനസാന്തരപ്പെടാതെ ധാരപ്പെടാം. ഇന്ന് വേണം പോയി കേട്ടോ,
ഞാൻ എഴുന്നേൽക്കും.
കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ, കഴിഞ്ഞ ചുറ്റുപാടുകൾ, കഴിഞ്ഞ ഇടപാടുകൾ, കഴിഞ്ഞ കൂട്ടുകാരങ്ങളുടെ നടുകൾ നിന്ന് എഴുന്നേൽക്കുവാനൊരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടാകണം,
ഞാൻ മടങ്ങിപ്പോകും, ഞാൻ എവിടെയായിരിക്കണമെന്ന് ദൈവോദ്ദേശിക്കുന്നു.
ആ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. എന്നിട്ട് ഞാൻ അപ്പനോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു, മാനസാന്തരം തീരുമാനം, മാനസാന്തരത്തിൽ തീരുമാനമുണ്ടായിരിക്കണം, മടങ്ങിപ്പോക്കുണ്ടായിരിക്കണം, ഏറ്റുപറച്ചിലുണ്ടായിരിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഈ മുടിയനായ പുത്രം വന്ന് നേരിട്ട് അപ്പന്റെ അടുത്ത് പോകാൻ ഇടയ്ക്ക് അച്ചാച്ചനെ നടത്തി പറഞ്ഞത് നീ ഇടപാടെന്ത് നടന്നു, അടി നടന്നിരുന്നു, അടി നടന്നു.
നേരിട്ട് അപ്പന്റെ അടുത്ത് പോകാതെ വയലിലോട്ട് ചെന്നാൽ വയലിൽ നിന്ന് പേരക്കാരെ കൊണ്ട് പണിയേറ്റുകൊണ്ടിരിക്കുന്ന അച്ചാച്ചനുണ്ട്.
അച്ചാച്ചനോട് ചെയ്യും, അച്ചാച്ചോ എന്നെ അറിയാം, എന്നെ അറിയാം, ഏതാ നീ? ഞാനിപ്പോ ക്ഷീണിച്ചു വേണ്ട അച്ചാ, അച്ചാന്റെ സ്വന്തം അങ്ങനെ അച്ചാന്റെ സ്വന്തം അന്യൻ, ഏതന്യൻ? അല്ലെ അറിഞ്ഞുപോകാനുണ്ടല്ലോ. അത് ഞാനാ. അച്ചാച്ചൻ എന്തോ പറയും, എന്റെ മുന്നമന്നെ നീ തരം ക്ഷണിച്ചു വരണോ, വാ കൊല്ലം കാക്കൂടി എന്ന് പറയോ. ഇടിയുടെ ഗൗരവായിരിക്കും
നിനക്ക് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചോണ്ട് പോയിട്ട് പിന്നെ എന്റെ പിടിച്ചു വലിക്കാൻ വന്നതാണോടാ? പോരിഞ്ഞ അടി നടക്കും. അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും അച്ചാച്ചനെ ഇടയ്ക്ക് നിറഞ്ഞി അപ്പന്റെ അടുത്ത് പോകാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അടിയല്ലാതെ നിൽക്കുമൊന്നുമില്ല, നേരിട്ട് അപ്പന്റെ അടുത്ത് പോകും. അച്ചാച്ചന്റെ മനോഭാവം അല്ല അപ്പന്റെ മനോഭാവം, അപ്പന്റെ മനോഭാവം അല്ല അച്ചാച്ചന്റെ മനോഭാവം. പിന്നെ ചില അച്ചാച്ചന്മാർ അടിയൊന്നും നടത്തിയില്ലെങ്കിലും
പോകുന്നിടത്തു തിരക്കും, എവിടെ നീ വന്നേ പറഞ്ഞു, എവിടൊക്കെ പോയി? ഞാൻ ഏതൊക്കെ അവിടെ താമസിച്ചു, നിന്നടുത്തല്ല അവിടെ കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവന് പോകാൻ ഒന്നില്ല, എന്നാ പിന്നെ കേൾക്കുന്ന കൂടി സുഖം ഇങ്ങനെ അച്ഛൻ്റെ. ഇയാൾക്കോ ഇങ്ങനെ വിദ്യ എന്നും ഈ വയലിൽ തന്നെ കിടക്കാൻ, എന്നാ പോകാനൊത്തില്ലെങ്കിലും പോകുന്നവർ പറയുന്നത് കേൾക്കാനൊരു സുഖമുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ അതിനൊക്കെ കാണുമായിരിക്കും കുത്തിയിരിക്കുക. അച്ഛനും പുള്ളിക്കും തമ്മിൽ, അച്ഛാച്ചനും അന്നനും തമ്മിൽ ഒരൊറ്റ നെറ്റ് മാത്രം, ഒരു നെറ്റ് മാത്രം. ഡേ ഇവിടെ പറയാൻ ആദ്യം പറയാ, ഇത്ര ഒന്നുകൂടെ പറഞ്ഞ ആദ്യങ്ങളൊന്നുകൂടെ പറഞ്ഞ് പുള്ളിക്ക് കൂടെ കൂടെ കേൾക്കുന്നതിലൊരു സുഖം.
ഇടയ്ക്ക് അച്ചാച്ചനെ നടത്തിയ പണിതടക്കത്തിലെ നേരിട്ട് അപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അപ്പോ നീ എന്ത് പറയാൻ പോകുന്ന നന്നായി അറിയാവുന്ന അപ്പൻ
പറച്ചിലും കെട്ടി സുഖിച്ചു നിൽക്കാതെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ പോയ അന്ന് മുതലേ നിനക്ക് വേണ്ടി നിന്റെ ആളമറിയാവുന്ന അപ്പൻ ചെരുപ്പ് വാങ്ങി ഇവിടെ വെച്ചപ്പെട്ടു. നീ ചെരുപ്പ് നേഞ്ഞവരായി വരുമെന്ന് അപ്പൻ അറിയാം. നിന്റെ വിരലിടുവാനുള്ളാവുന്ന മോഹനം അപ്പൻ പണിഞ്ഞിട്ടുണ്ട്. നിന്റെ അടിവരന് പണിത മോഹനം ഇപ്പൊ നടുവരനെ ചേരത്തുള്ളത് മാത്രം ക്ഷീണിച്ചു പോയി. നിന്റെ ആളവിനിമേൽ നിറമായി ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൻ. നിനക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ജീവിതങ്ങളെ തന്റെ കണ്ണിലോട്ട് നോക്കുന്ന ശ്രേഷ്ഠനായ സ്വർഗസ്തപിതാവ് നിന്റെ മടങ്ങി വരവ് കാണുമോ? നിന്റെ വികൃതി കണ്ട് ആസ്വദിക്കാനില്ല, നിന്റെ മടങ്ങി വരവിന്റെ ലക്ഷ്യം നോക്കിക്കൊണ്ട് നോക്കി നിൽക്കുന്ന അപ്പൻ പറയുക, എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആനന്ദിക്ക അപ്പൻ പറയുന്ന വാക്ക എവനെ കണ്ട് കൊടുക്കരുതല്ല, ആനന്ദിക്കുമേ. അങ്ങനെ സ്വർഗത്തിൽ ആനന്ദമുണ്ടാകും. ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പേരിൽ ആനന്ദം തുടങ്ങാം അപ്പൊ സ്വർഗത്തിൽ. ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പേരിൽ സ്വർഗത്തിലൊരു ആനന്ദം തുടങ്ങാൻ പോവുക. മാനസാന്തരപ്പെടുന്ന വ്യക്തികളെ നോക്കി സ്വർഗത്തിൽ എത്രയധികം ആനന്ദമുണ്ട്. മാനസാന്തരം എന്താ? തീരുമാനമാണ്. പന്നികൾ തിന്നു നടന്ന, തവിട് കൊണ്ടെന്ന് തിന്ന് പൂജിച്ച് നടന്ന, തിന്നു മുളച്ച് നടന്ന കാലം ഞാൻ മറന്നുപോയി തമ്പുരാനെ. ഇന്ന് ഞാൻ കഴിക്കുന്നത് മന്നവനെ, തിരുമേനിയുടെ മേശയിൽ നിന്ന് പന്നിയുടെ തവിടടിക്കുന്നവരല്ല ഞാൻ. വാളവര നിൽക്കുന്ന കാലം മറന്നുപോയി. സ്വർണകര ഭോജനം തിന്ന് ആനന്ദിക്കുന്നൊരു പ്രത്യേകത ഇതാണ് അപ്പന്റെ ഭവനത്തിൽ വന്നാലുള്ള ഗുണം. സ്നേഹിത, ഒരു നേരത്തെ വിശപ്പടക്കുവാൻ, ഒരു നേരത്തെ ആർത്തി അടക്കുവാൻ, ജഡത്തിന്റെ അഭിലാഷം നടക്കുവാൻ നീ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ അശ്ലീല സാഹിത്യം അച്ചടിച്ചു വിടുന്ന പുസ്തകങ്ങൾ ആർത്തിയോടെ വാങ്ങിച്ചു വായിക്കുന്നവരിൽ നിനക്കൊരു മാനസാന്തരമുണ്ടായാൽ നീ അതിൽ കൈകൊള്ളാതെ തിരുവചനം എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു. മാനസാന്തരത്തിന് സുഖം ചിലത് അല്പസമയത്തെ ശാസിക്കു വേണ്ടി സിനിമാക്കൊക്കെ പോയി വിറ്റ് ചെയ്യുക. എന്തിനാ അല്പസമയത്ത് കണ്ണാനിഞ്ചീള പോയി വിളിക്കുക. കണ്ണാനിഞ്ചീള നമ്മുടെ നാട്ടിലെ ചിദംബരം എന്ന സിനിമയുടെ ആക് വാങ്ങിച്ച, ദേശീയവാദം വാങ്ങിച്ച അരവിന്ദൻ സിനിമ കാണാൻ പോകുന്ന പുതിയ കൈവിട്ട കാര്യം പുസ്തകത്തില് ഈ പേപ്പറിൽ വന്ന കാര്യം ഞാൻ കെട്ടിയെടുത്ത് നമ്മുടെ നാട്ടിലെ മനോരമ 1986 മാർച്ച് 6 തീയതിയിലുള്ള മലയാള മനോരമ പേപ്പർ കെട്ട് ഞാൻ വെട്ടിയെടുത്ത് കൈവച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു സിനിമാക്കാരും ലോകത്തെ നന്നാക്കാൻ ഒക്കത്തില്ല, ആരെങ്കിലും മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ മുമ്പോട്ട് വന്നാട്ടെ, വൈക്കിനാട്ടിൽ ഒന്ന് വായിച്ചാട്ടെ. എന്തിനാ ചോദിച്ചാൽ ദൈവമതം പറഞ്ഞത് പറയാം മാപ്പിളാകാരമാണ് ഈ മനോരമയോ ദേശത്തിന്റെ വാർത്തകൾ കേട്ടു എല്ലാവരും കേൾക്കണം, പഠിക്കണം, അറിയണം. ആരാ മാറ്റിക്കാൻ സിനിമാക്കാരൻ സമൂഹക്കാരൻ നന്നാക്കാനാവില്ല,
സിനിമാക്കാരന് സമൂഹത്തെ നന്നാക്കാനാവില്ല. തിരുവനന്തപുരം എനിക്ക് സമൂഹത്തിന് നൽകാൻ ഒരു സന്ദേശവുമില്ല, ഞാൻ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്നുമില്ല. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ജി അരവിന്ദൻ പറഞ്ഞു, സിനിമാക്കാരനെ സമൂഹത്തെ നന്നാക്കാൻ കൂടുതൽ ബാധ്യതയൊന്നുമില്ല, എല്ലാവർക്കും ഒരേ തരം ഉത്തരവാദിത്തമേയുള്ളൂ. ഏറ്റവും നല്ല ചിത്രത്തിലുള്ള അവാർഡ് നേടിയ ചിദംബരം അതിന്റെ സംവിധായകനായ അരവിന്ദൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് പരിപാടി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു.
ധാരാട്ട് വായിച്ചാൽ സിനിമയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്ന. സിനിമ കണ്ടിട്ടോ നാടകം കണ്ടിട്ടോ ആരും ഇതുവരെ നന്നായിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എത്രയെത്ര ആളുകൾ നന്നാകണമായിരുന്നു എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സ്നേഹിത, സിനിമാ ലോകം നിന്നെ എന്നെ കൈവെടിഞ്ഞു.
ഈ അശ്ലീല സാഹിത്യ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആരെങ്കിലും ഗുണപ്പെട്ടിട്ടുണ്ടോ?
ഗുണം വന്നിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിന് നരകരോഗം പിടിച്ചിട്ടുണ്ട്. നീ അറിയാതെ നിന്റെ ആരോഗ്യം ഒഴിച്ചു പോവുക. ആരോഗ്യം നഷ്ടപ്പെട്ട് നീ ഒരു നരമ്പ് രോഗിയായി മാറുക എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത കേൾക്കണം. തേനിലും തെൻകട്ടയിലും മധുരമുള്ള ദൈവത്തിന്റെ വചനം ആയിരങ്ങളെ രൂപാന്തരപ്പെട്ടു, 10,000 സ്വർഗത്തിലെത്തിച്ചു.
സിനിമ കണ്ടിട്ടാലും നന്നായില്ലെങ്കിൽ തിരുവല്ലരം വായിച്ച് കോടികൾ
ദൈവരാജ്യത്തിലെത്തും.
രാത്രി നേരം വിളിച്ചു പറയട്ടെ, ഏത് വെക്കലിയേയും അവന്റെ പാപവടികളിൽ തിരുത്തുവോൻ. ദൈവത്താൽ നൽകപ്പെട്ട ഏക പ്രമാണമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവാണ് ഏക വ്യക്തിത്വം നടുനായകത്വം വഹിച്ചു നിൽക്കുന്നത്.
ഇന്ന് രാത്രിയിൽ അവന്റെ വചനത്തിന്റെ രൂപാന്തരം പാപമണികളെ വിട്ട് തിരി
മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇടപാടുകളുടെ ക്രമീകരണം, ഇടപാടുകളുടെ ക്രമീകരണം,
ഇടപാടുകളുടെ ക്രമീകരണം. സക്കായോട് ചോദിച്ചാൽ പറയാം ഇടപാടുകളുടെ ക്രമീകരണം. അപ്പം വായിക്കാം ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം.
ലൂക്കോസ് 19:8.
സക്കായേ സക്കായോ നിന്റെ കർത്താവിനോട്, കർത്താവേ എന്റെ വസ്തുവകയെ പാതി ഞാൻ ദരിദ്രപ്പെടുത്തുന്നുണ്ട്, വലത് ധനുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും മകനെ ആകയാൽ ഇന്ന് ഈ വീടിനെ രക്ഷ വന്നു.
കേട്ടോ, സക്കായി ഒരിക്കൽ യേശുവിനെ കാണാം മരത്തിൽ കയറി. ഏത് മരത്തിലാണ്? അല്ല, ഏത്
മരത്തിലാണ്?
അത്തിമേൽ കയറി കാത്തത്തിനെ അത്തേ കയറി അത്തിയിലെ അത്തിരി
നീ പ്രാർത്ഥിക്കുന്ന
എനിക്ക് കൊണ്ടുപോയി
സന്തോഷം. നമ്മുടെ പല പ്രകാശിപ്പിക്കാൻ തുടങ്ങ അതിന് നോക്കി തിരിക്കാൻ തുടങ്ങ അടി ഇനിയെങ്കിൽ നമ്മുടെ ആ പഴയ ഇടപെടുത്തി
തലയാളിനേക്കാൾ പഠിക്കുക ചിട്ടി കയ്യാൾ കയ്യാൾ പറഞ്ഞ വാക്കിയാക്കണം. എന്റെ വച്ചമ്മയെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ നിഗാത്മാവന്റെ കാലത്തെ കുറിച്ച് ബോധം തന്നു. അതെന്താ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ശ്രമിച്ച പഴയതൊക്കെ കഴിഞ്ഞു ഇനി അക്കാലം ചോദിക്കേണ്ടത് കണ്ടോ 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 നാരദ പെട്ടാലും ഒരു ഗുണവുമല്ലെന്ന് പഴയ ഇടപാട് അതുപോലെ കണ്ടത് പഴയ ഇടപാട് വല്ലതും ഉണ്ടോ
കളഞ്ഞു വിളിക്കേണ്ട വല്ല ഇടപാട് ഇന്ന് അകത്തുണ്ടോ? മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ഒരു തീരുമാനമെടുക്കണം. എന്താ മാനസാന്തരം? ഇടപാടുകളുടെ ക്രമീകരണം. എത്തോ സഹോദരി, നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അത്ര വിസ്തരിക്കുന്നത് ഭംഗിയായ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് രണ്ട് വീടുകളിൽ എന്നും വഴക്കാം, എന്നും വഴക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ട് വീടുകളിൽ എന്നും വഴക്കാം. ഈ വഴക്കിന്റെ അടിസ്ഥാനം നിരത്തി വന്നപ്പോ ഈ രണ്ട് വീടുകളിലും ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ ചേർച്ചയില്ല. അത് വഴക്കാം. ഭാര്യ പറയുന്ന അങ്ങേരെ വീട്ടിൽ അങ്ങേരെ നോക്ക്, എത്ര മാന്യം, നല്ലവൻ നല്ലവൻ. മറ്റവരുടെയും കൂടെ പറയുന്ന ഭാര്യയെ സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം. അവിടെ അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരും പറയുന്ന അങ്ങേ വീട്ടിലെ മനുഷ്യനെ നോക്ക്, അയാൾ എത്ര നല്ലവൻ. ഇങ്ങനെ കൂട്ടാണ്, ഇങ്ങനെ കൂട്ടാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ പുള്ളികളെ മാനിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഈ ഈ യമന് തമ്മിലൊരു തീരുമാനം എടാവേ, നമുക്കൊരു തീരുമാനം എടുക്കാം. ഓ എന്നാ അവനെ വന്ന് ഇഷ്ടമുള്ളത് മറ്റേ രാമ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അത് അനേക വർഷങ്ങളിലാണ് രാമസ്വാമി. ഒരു വഴക്കുമില്ല, വഴക്കുമില്ല, വയ്യാവരില്ല. സഹൃദയിലെ പലപ്പോഴും വഴക്ക് തീർക്കുന്ന ഇങ്ങനെയൊക്കെയാ പല നടക്കുന്നത്. ഏറെ കാലങ്ങൾ നീങ്ങി ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്ത് ദൈവം കൊടുത്താന്നോ വ്യാജ കൊടുത്താന്നോ എനിക്കറിയില്ല. അത് തന്നെ ചോദിക്കരുത്. ഒരാൾ മരിച്ചു, മറ്റേയാൾ മാനസാന്തരപ്പെട്ടു. ഉറക്കു തുടങ്ങുക. മാനസാന്തരപ്പെട്ടവൻ ചെയ്ത പണി കേൾക്കണം. തന്റെ രണ്ടാം ഭാര്യ വിളിച്ചു പറഞ്ഞു, കുഞ്ഞമ്മ ഇതിനോടൊരു കാര്യം പറയും, എനിക്കിപ്പോൾ പ്രായമാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം യേശുവിനെ എന്റെ രക്ഷിതമായി സ്വീകരിച്ചു. ജീവിതത്തിൽ വ്യതിയാനമുണ്ടായി. നിന്നെ ഞാൻ വഴിത്തലയ്ക്കൽ വെച്ച് കണ്ടതാ. എന്റെ ജീവിതയാത്രയിൽ നമ്മളൊരുമിച്ച് കൂടിയതാ. ഞാൻ എന്റെ നല്ല യൗവനത്തിൽ കൈകൊടുത്ത് എന്റെ ഭാര്യ കുറച്ച് ജീവിച്ചിരിക്കുന്നു. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ നിന്റെ ഭാര്യ അടുക്കലേക്ക് മടങ്ങിപ്പോകണമെന്നൊരു ശബ്ദം എനിക്കുണ്ടായി. ദയവ് ചെയ്ത് നീ എന്നെ അനുവദിക്കണം. അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവരാകാൻ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇവളും മാനസാന്തരപ്പെട്ടവളായെന്ന് പറഞ്ഞുവെച്ചാ സത്യം പറഞ്ഞാൽ എന്റെ ഭർത്താവാണ് മരിച്ചത്. വിധവയാകേണ്ടത് ഞാൻ അവളല്ല. ഉണ്ടച്ചാൻ ദയവ് ചെയ്ത് തുടിക്കാൻ അയാളെ മടങ്ങിച്ചെന്ന് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവളെ നീ എന്നെ സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ഈ അവസാന ജീവിത സായാണ്. എന്റെ കൂടെ കഴിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്റെ കൈകാലുകൾ വിറയ്ക്കുന്ന ജലയും നിറയും ബാധിച്ച ഈ കാലങ്ങൾ എന്റെ മുത്തുകേടുകളെ ഓർത്തുകൊണ്ട് നെടുവേർപ്പെടുന്നു. നീ എന്നെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്നു. അവളെ പറഞ്ഞ അനേക വർഷങ്ങളായി എന്റെ ഹൃദയത്തിന് ഇടിപ്പുണ്ടാക്കി മാനസാന്തരപ്പെടുവാൻ എനിക്ക് പലപ്പോഴും ദൈവാത്മാനം അനുവാദമുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും വല്ലാത്ത കുടുക്കലായി പോയതുകൊണ്ട് ഞാനതുകൊണ്ട് എനിക്കൊന്നും സാധിക്കാൻ നിൽക്കുന്ന ചായം കയറി വന്നിട്ട് ഇന്നു മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുന്നു. എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപാടുകളോട് യാത്ര വേണം. അതിന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്റെ അറിവ്. മാനസാന്തരം ഇടപാടുകളുടെ ക്രമീകരണമാണ് സഹോദരി. സ്നേഹിത വന്നതെല്ലാം പോയിട്ടെന്ന് വന്നതിന് പുറത്ത് മണ്ണ് വെട്ടിയിടുന്നതല്ല മാനസാന്തരം. മാനസാന്തരത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഴമേറിയ പാപബോധമുണ്ടാക്കി നിന്നെ സുവാസമുള്ളവനാക്കി തീർക്കുന്നതാണ്.
കുടുംബജീവിതത്തിന്റെ വൈകല്യതകൾ ഇന്ന് രാത്രി സ്ഥലം പറഞ്ഞതിനെ എന്നേക്കുമായി മാറ്റിക്കളയണം.
വാത്സല്യ സഹോദരി,
സ്വന്തം ഭർത്താവിനോട് വിശ്വസ്തത ആചരിക്കാൻ ഒരു ജീവിതത്തെ ഏൽപ്പിക്കണം. അതാ മാനസാന്തരം. സ്വന്തം ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കാൻ കഴിവില്ലെങ്കിൽ ദൈവത്തോടെ ഞാൻ വിശ്വസ്തയായിരിക്കും. ഞാൻ ആർക്കു വേണ്ടിയോ ഇത് സംസാരിക്കാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടങ്ങ് പറയുക, നിങ്ങൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എന്നെ വല്ലാതെ നോക്കല്ലേ. ഇത് ദൈവത്തിന്റെ അരുളപ്പാണ്. നീ വിളിച്ചോണം പൊതിഞ്ഞു കെട്ടി നിന്റെ കയ്യിൽ തരിക ദൈവം.
അമേരിക്ക നിന്നെ നരകത്തിൽ കൊണ്ടുപോകും. സ്നേഹിത അമേരിക്ക നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകും. ഈ മാനസാന്തരപ്പെടണം ദൈവാത്മാവ് അറിയിക്കുന്നു.
കൂടാരമാ വലവക്ഷന്തര ദൂതനാ ഘടകത്തിൽ ഉജനത്തുനാഥനെ ആരങ്ങി ഈ യോഗങ്ങൾ കൊണ്ടൊന്നും സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഗുണപ്പെട്ടെങ്കിൽ ദൈവരാജത്വത്തിന് ഓഹരിക്കാനായി നിങ്ങൾ തീർന്നെങ്കിൽ ഈ ചെലവ് ചെയ്തതിനൊക്കെ ശ്രേഷ്ഠമായ നിപ്പാദിനെന്ന് പ്രാപിക്കാൻ
തുടങ്ങി.
പക്ഷെ ഒരു ശാസ്ത്രീയ പ്രസംഗം കേൾക്കാനായിരിക്കും നിങ്ങൾ വന്നത്. എനിക്കതും അറിയാം, ദൈവം തന്ന കഴിവനുസരിച്ച് ശാസ്ത്രീയമായി പ്രസംഗങ്ങൾ കുരുത്തു വളരുന്ന മധ്യതിരുകാർക്കുള്ള പ്രസംഗം എന്നെ എന്റെ കർത്താവിത്തരത്തോളം നിർത്തിയിരിക്കാം. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ഇതേ പറയാമെന്ന് അതുകൊണ്ട് പറയുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞത് അടിച്ചേക്കണം, ഇല്ലെങ്കിൽ എന്റെ ദൈവാത്മാവ് കൂടി ഞാൻ അതുകൊണ്ട് പറയില്ല. മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? ഇടപാടുകളുടെ ക്രമീകരണം. എന്താ മാനസാന്തരം? ക്രിസ്തുവിനെ കർത്താവിന് ഏറ്റുപറയുന്നത് ആ മാനസാന്തരം. ആദിമ സഭയിൽ ഞാൻ എന്റെ സമയം തീർന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിഷയം തീർന്നിട്ടല്ല. ആദിമ സഭയിൽ വ്യഭിചാരം കൈമുതലും പ്രവചനം വരുമാനമാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകം പഠിപ്പിക്കും. അവളുടെ പേരാണ് ഇസബേൽ.
ദൈവത്തിന്റെ സഭയോട് ദൂത് പറയുമ്പോൾ
ദൈവാത്മാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ കൊള്ളാവുന്നവനാണെങ്കിലും ഇസബേൽ എന്ന വ്യഭിചാരിണിയെ താൻ പ്രവാചകി എന്ന് നടിച്ച് എന്റെ ദാസന്മാരെ തെറ്റിച്ച് കളയുന്ന ഇസബേൽ എന്ന വ്യഭിചാരിണിയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ അവൾക്ക് പലപ്പോഴും മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടു, അവൾ അവളുടെ ദുർനടപ്പ് വിട്ടു
മാനസാന്തരപ്പെട്ടില്ല.
ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയിൽ ഉണ്ടായിരുന്ന വെച്ച കുഴപ്പങ്ങളായി പ്രസ്താവിക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മ പറയുന്നത് കേൾക്കൂ, അതുകൊണ്ട് ഞാൻ അവളെ അവൾ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് അവളെയും അവളോടുകൂടെ വ്യഭിചരിക്കുന്നവരെയും ഞാൻ കിടപ്പിലാക്കും, അവളെ ഞാൻ തുടച്ചു നീക്കും. ദൈവത്തിന്റെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം, നീ ശുദ്ധമുള്ളതായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും. രാത്രി നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നല്ല പരിശുദ്ധാത്മാവ് രാത്രി വെക്ക ജീവിതങ്ങളുടെ ഉള്ളിലുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി ചോദിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടതാണ്. മാനസാന്തരപ്പെട്ടതാണെങ്കിൽ എങ്ങനെ അറിയാം? ഫലം കൊണ്ടറിയാം. എന്താ ഫലം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരപ്പെട്ടതാണെങ്കിൽ മാനസാന്തരത്തിന് തക്ക യോഗ്യമായ പ്രവൃത്തി ചെയ്യണം. തിരുവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മത്തായി മൂന്നാമധ്യായം 8 വായിക്കൂ. പോസ്റ്റൽ പ്രവൃത്തി 26:20 വായിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം. ദൈവവചനം പഠിപ്പിക്കുന്ന അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. രാത്രി നാശത്തിൽ നിന്ന് വിടുതൽ വേണം, ഈ ലോകത്തിൽ നിന്ന് വിടുതൽ വേണം, ദൈവരാജ്യം പ്രവേശനം വേണം. ദൈവോന്മുഖമായി തിരിവാനിന്ന് രാത്രി എത്ര പേരും താല്പര്യപ്പെടുന്നു. എന്റെ പാപ ജീവിതത്തോട് യാത്ര പറയുക, പഴയ ജീവിതത്തോട് യാത്ര പറയൂ. മത്സരിച്ച സഹോദരിമാരെ സഹോദരന്മാരെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യമായി പറയാം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാപത്തെ ഏറ്റുപറഞ്ഞ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഇടപാടുകളുടെ ക്രമീകരണം ചെയ്ത ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ കർത്താവിനായി ഹൃദയമെടുത്ത ദിവസത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പറയുവാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്. അല്ല, അങ്ങനെയൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എത്ര വർഷത്തെ ക്രിസ്ത്യൻ ജീവിതം ചെയ്തു എന്നുള്ളത് വിഷയമല്ല. ഇന്ന് രാത്രി അതിനുവേണ്ടി പരിശുദ്ധം ഒരവസരം തരുമ്പോൾ കർത്താവിനായി ഹൃദയത്തെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുമുറിച്ചിലോടുകൂടി ഇത് കർത്താവിക്കലേക്ക് വരുവാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി ഇന്നത്തിന് ഒരുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാകൃത ഭാഷയിൽ, ഒരുപക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഇടങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് കടന്നുപോയത് വരാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ചതുപ്പ് നിലങ്ങളിൽ പരിശുദ്ധാത്മാവ് ചവിട്ടി എന്ന് വരാം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അറിയിച്ച വാക്കുകളാണ്. നിരാത്തിൽ ഇന്നുവരെയും മാനസാന്തരപ്പെടാത്തവരായി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിക്കടമായ ഒരു തീരുമാനമെടുക്കാത്തവരായെങ്കിലും ഉണ്ടോ? ഒരിക്കൽ കർത്താവിനായി ഹൃദയം കൊടുത്തവരെ, നീ ഏതെങ്കിലും വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യമുണ്ടോ? ഒരു ക്രമീകരണത്തിന് വേണ്ടി താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അറിയിക്കും, ഇന്ന് രാത്രി അതിന്റെ സമയം. ഈ രാത്രി യോഗത്തിൽ ഈ മഴയുടെ പ്രകൃതി ശല്യവും ഈ കാറ്റിന് തണുപ്പും കൊണ്ട് ഇതിനകത്തേക്ക് കടന്നു വന്നവരെ,
നിങ്ങളെ ആകർഷിച്ചത് രാത്രി ഇവിടേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
നിങ്ങളെ ആകർഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് നസറേനായ യേശുവ. അവരാകർഷിച്ചിട്ടല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല.
രാത്രി നിന്നെ ആകർഷിച്ചതിനകത്തേക്ക് കൊണ്ടുവന്നു എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്നു. നിന്റെ ബുദ്ധിമണ്ഡലത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തിയെ എടുത്ത് കളഞ്ഞ് തകർത്തുകൊണ്ട് നിന്റെ ബുദ്ധിമണ്ഡലം കൈയടക്കി നിന്റെ ജീവിതത്തെ നേർപാതയിൽ നടത്തുവാൻ യേശുവിനെ ഇന്ന് രാത്രി അനുവദിക്കുമോ, ധൈര്യപ്പെടുമോ, ഏൽപ്പിക്കുമോ? എന്റെ ജീവിതത്തിൽ രോഗമെന്ന് വിചാരിച്ചിരിക്കുന്ന പലതും രോഗമല്ലെന്ന് പഠിക്കൂ. സാത്താൻ നിന്റെ ജീവിതത്തിൽ ബന്ധനമിട്ടുകൊണ്ട് രാത്രി നിന്നെ കിടക്കയിൽ പൊക്കിയറി ദുർസ്വപ്നങ്ങൾ കാട്ടി വല്ലാതെ നിന്റെ ജീവിതത്തിന്റെ വികാരത്തിൽ ഇക്കിളി കൂട്ടി എന്നെ വഴിതെറ്റിച്ചുകൊണ്ട് നടക്കുന്ന സാത്താന്റെ ശക്തി എന്നത് ഇതിൽ പ്രാപിക്കുവാൻ സ്വന്തമായി സത്യമല്ല സ്നേഹിത സഹോദരി. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ മനസ്സിന്റെ ആധിപത്യം യേശു കയ്യേറ്റെടുക്കുവാൻ തുടങ്ങുകയാണ്. ജീവിതത്തിന് വ്യതിയാനം നൽകാൻ തുടങ്ങുക. പുതുവഴികളിലേക്ക് നീങ്ങാൻ തുടങ്ങാം. യേശുവിന് രാത്രി നിന്റെ ജീവിതത്തിൽ തൊടുവാൻ അനുവദിക്കുമോന്നാണ് ഇന്ന് രാത്രി ലക്ഷ്യം. എല്ലാവരും കണ്ണെല്ലാം കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അകലമായി കാഴ്ച ഒരുക്കുന്നു. അതേ കാവേ ഞാൻ എന്റെ ജീവിതത്തെ ഒറ്റക്കരങ്ങളിലേക്ക് എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമണ്ഡലത്തെ എന്റെ ജീവിതത്തിന്റെ ആരോഗ്യം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നു പറയുക, ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ രാത്രി ഹൃദയം താല്പര്യപ്പെടുന്നു. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തേ. ദയവായി എനിക്ക് എത്തിക്കൂ. ഞാൻ പ്രാർത്ഥിക്കുന്നു. രാത്രി പുതിയ തീരുമാനമെടുക്കുക. താല്പര്യമുള്ള വ്യക്തികൾ എത്തിക്കുന്നു. പ്രാർത്ഥിക്കാൻ തോന്നുകയാണ്. എന്നെ കാണുന്നവരെന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിക്കേണ്ട. ആരെന്ന് പറയുന്ന പോലെ പക്ഷേ കർത്താവിനെ കുറിച്ചെന്ന് പറയും. സ്വർഗത്തിലെ കർത്താവ് പറയും. സ്വർഗത്തിലൊരു സന്തോഷത്തിന്റെ ദിവസം എന്റെ മകളിലേക്ക് വേണ്ടി വേർപ്പിക്കുന്ന എന്റെ മകനു വേണ്ടി വേർപ്പിക്കുന്ന ദിവസം അതേ എന്റെ ജീവിതത്തിലൊരു തീരുമാനമുള്ള ദിവസം എന്റെ പ്രസ്താവത്തിന്റെ രാത്രിയായി രാത്രി എല്ലാവരും അവസരത്തെ നൽകണമേ കർത്താവ്. നല്ല രാത്രിക്കായി സ്തോത്രം, ത്രികൃപയ്ക്കായി സ്തോത്രം, എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. ക്രിസ്തുവേശ്വരന്റെ നാമത്തിൽ തന്നെ.
This is a request. Have thine own way, Lord. Have thine own way. Thou art the potter, I am the clay. Tiru karta, vahi chuyen. Tiru hitam po, nadatan namme. Kushavan kail. Anudinam ni paiyam tiru karta vahichu enne tiru hitam po tiru karta vahichu enne tiru hitam po nadatanam me khushavan kail kali manunya anudinami paniye namme khushavan kail kali manunya anudinami paniye namme Ariyadin olangala valani dumbu en padagil yende priyan yesu unde chenidume dhave namadil yende priyan yesu unde chenidume bhave namadil tiru karta vahichu enne tiru hitam po nadatanamme.
While I'm singing this song, ladies and gentlemen, with my brothers and sisters in Christ, without any pride, if you pour out yourself tonight and just let him mold you, oh, he will make something really beautiful out of you. Real beautiful. This is the message of this song. Please think about it. Please do.
Avan namuka jeevan nalgi orukiyallo valiya raksha drashigal kaanununya sudakana desha drashigal kaanununya sudakana deshamani sing iru karta vahichu enne tiruhitam po nadatanamme khushavan kail kali manunya anudinamme paniye namme khushavan kail kali manunya anudinamme paniye namme. ദിനം പണി